ഇനി വേറൊരായത്തും കൂടി ആ രംഗത്ത് നോക്കുക. സൂറത്ത് അല്ലിസ്രായിലെ 107-ാം വചനത്തിൽ ഖുൽ ആമിനു ബിഹി ഔ ലാ തുഅ്മിനു ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖറൂന ലിൽ അദ്കാനി സുജ്ജദ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പറയുന്ന വ്യാഖ്യാനം ആദ്യം പറ. നബിയെ പറയുക, നിങ്ങൾ ഇതിൽ, അതായത് ഖുർആനിൽ വിശ്വസിച്ചു കൊള്ളുക അല്ലെങ്കിൽ വിശ്വസിക്കാതേക്കുക. തീർച്ചയായും ഇതിനു മുമ്പ് ദിവ്യജ്ഞാനം നൽകപ്പെട്ടവരാരോ അവർക്ക് ഇത് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നതാണ്. പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നവരാണ് ആയത്തോതി കേൾപ്പിക്കപ്പെട്ടാലേ. എന്താ എഴുതിയിരിക്കണെന്ന് എനിക്ക് മനസ്സിലാണിത്. ഇവിടെ അവർ ഖുർആനിൽ വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ, ദൈവികമായ ജ്ഞാനം, അതായത് ദിവ്യജ്ഞാനം, അതാണ് അൽ ഇൽമ്. ഖുൽ ആമിനൂ ബിഹി, വിശ്വസിക്കുക, ഔലാ തുഅ്മിനൂ, വിശ്വസിക്കണ്ട. പക്ഷേ മുമ്പ് അൽ ഇൽമ്, ദിവ്യജ്ഞാനം നൽകപ്പെട്ടവർക്ക് ദൈവിക വചനങ്ങൾ ഇതായി തുത്ല അലൈഹിം, അവരുടെ മേൽ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നവരായി അമരുമെന്ന് പറഞ്ഞാൽ, ഓരോ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോഴും ഇവർ പറഞ്ഞ അർത്ഥപ്രകാരം അവർ മുഖം കുത്തി വീഴുമെന്നല്ല, ഇവരതാ പറഞ്ഞത്, മുഖം കുത്തി വീഴും. അവർ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴും. എങ്ങനെയാണ് ഈ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴാന്നൊന്നും എനിക്കറിയണം. അങ്ങനെ മുഖം കുത്തി വീഴ എന്ന് പറയുന്ന അവര് ലിൽ അദക്കാനി എന്നതിനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, അർത്ഥം എഴുതിക്കുന്നത് ലിൽ അദക്കാനി, ദിക്കിന് അദക്കാനി എന്ന്. താടിയല്ലേ എന്നുള്ളത് ആർക്ക് അറബി പഠിക്കുന്ന ആർക്കും അറിയാം. ഖുർആനിലും ഉണ്ട്, സൂറത്ത് യാസീനിൽ പറഞ്ഞല്ലോ 36-ാം അധ്യായത്തിൽ 8-ാം വചനത്തിൽ, ദിക്കിന് അദക്കാന് എന്താണ്, ഫഹിയ ഇലൽ അദക്കാനി ഫഹും മുക്മഹൂൻ, ആ ചങ്ങലകൾ അവരുടെ താടിയല്ലിലേക്ക് എത്തിയിരിക്കുന്നു, അവരെ ബന്ധിച്ചിരിക്കുക. അപ്പോ ദിക്കിന് അതക്കാൻ താടിയല്ലിലേക്ക് അവര് അമരുമെന്ന് പറഞ്ഞത് അവരുടെ താഴ്മയെയും വിനയത്തെയും വണക്കത്തെയും സൂചിപ്പിക്കാനാണ് ആ പറഞ്ഞത്. നമ്മൾ ഒരാളുടെ മുമ്പിൽ താഴ്മയോടുകൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ തലയും താഴ്ത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ താടി ഇങ്ങനെ ഈ നെഞ്ഞിലേക്ക് ഇങ്ങനെ അമർത്തി ഇങ്ങനെ നിൽക്കണേനാണ് പറഞ്ഞത്. അതൊരു താഴ്മയെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചൊരു വാക്കാണ്. അതിന് ഇവർ എന്ത് ചെയ്തു, ദിക്കിന് അതക്കാന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീഴും, മുഖം കുത്തി വീഴുന്നാക്കി. അതാണ് പറഞ്ഞത് 36:8 ഇന്നാ ജഅൽന മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അങ്ങനെ പറഞ്ഞിട്ട് പറയണ്ടല്ലോ, വജഅൽന ഫി അഅനാകിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി, അവിടെ ദിക്കിന് അദ്ഖാൻ, അതേ പദം തന്നെയാണ് ഇവിടെ ദിക്കിന് അദ്ഖാൻ, അവിടെ താടിയല്ല തന്നെ എഴുതിയവര്, പക്ഷെ ഇവിടെ മുഖം കുത്തി വീഴുക എന്ന് നോക്കി. ഒരു താഴ്മയെക്കുറിച്ച്, താടിയല്ലുകളിലേക്ക് വീഴുക എന്നത് താഴ്മയെയും വിനയത്തെയും സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക. അറബിയിൽ ഇസ്തആനബിദിക്നിഹി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മുഖം കൊണ്ട് സഹായം ചോദിച്ചു എന്നോ താടിയല്ലുകൊണ്ട് സഹായം ചോദിച്ചു എന്നല്ല, മറിച്ച് ഒരാളോട് വിനയത്തോടുകൂടി സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. അവരുടെ കഴുത്തുകളിലേക്ക്, അവരുടെ പിന്നെ താടിയല്ലുകളിലേക്ക് ചങ്ങലകൾ ഇട്ട് ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ സൂചിപ്പിക്കാനാണ് അവിടെ. അവരൊരിക്കലും തല താത്തൂല, ശരിക്കും ഇങ്ങനെ പിടിച്ച് തലയും പൊക്കി ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നില്ല അർത്ഥത്തിന്. അവിടെയും ചങ്ങലയൊന്നും അല്ലാതെ, ഒരു കാഫറിന്റെ കഴുത്തിൽ നോക്കിയാലും ചങ്ങല കാണുന്നുമല്ല. അങ്ങനത്തെ പ്രയോഗങ്ങൾ ഉണ്ടാവും, ഏത് ഭാഷയിലുണ്ടാവും, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ചും വളരെ വിനയത്തോടും താഴ്മയോടും കൂടി അവർ ആ വചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് അവർ അമരുമെന്ന് പറഞ്ഞതിന് അവരെന്ത് ചെയ്തു, മുഖം കുത്തി. അവർ വചനം കേട്ടാൽ, ദിവ്യജ്ഞാനം നൽകപ്പെട്ടവർക്ക് ദൈവിക വചനങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവര് മുഖം കുത്തി, പ്രണമിക്കുന്നവരായി മുഖം കുത്തി വീഴും എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം അപ്രായോഗികമായ ഒരു വിശദീകരണമാണ്. അതുകൊണ്ടാണ് ഇവര് ഒരു 5-8 ആയത്തുകൾ മാത്രം കേൾക്കുമ്പോ, അതും നിസ്കാരത്തിലോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴോ, അങ്ങാടി കൂടി നടക്കുകയാണെങ്കിൽ അപ്പോഴും വേണ്ട. ഈ സുജൂദ് തിലാവത്ത്, സുജൂദ് തിലാവത്തിന്റെ ആയത്തുകൾ ഓത്ത് കേൾക്കുമ്പോൾ സുജൂദ് ചെയ്യേണ്ട ചർച്ച ഏതാനും ആയത്തുകളുണ്ട്, 10-ൽ താഴെയുള്ളൂ. ആ ആയത്തുകൾ കേൾക്കുമ്പോൾ എപ്പോഴേ സുജൂദ് അപ്പോഴും ചെയ്യേണ്ടുള്ളൂ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയോ നമസ്കാരത്തിലാണെങ്കിലോ മാത്രമേ ഉള്ളൂ. അവിടെയും അങ്ങാടിയിലൂടെയോ കാറോടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ സന്ദർഭങ്ങളിലൊന്നും ഈ പറയുന്ന വചനങ്ങൾ കേട്ടാലും സുജൂദ് ചെയ്യണ്ട. അപ്പോ ഈ രൂപത്തിൽ ഖുർആനിക വചനങ്ങളെ അട്ടിമറിച്ച് അതിന്റെ ആശയത്തെ അട്ടിമറിച്ച് മാനവരാശിക്ക് ഒരു ഗുണവും ചെയ്യാത്ത രൂപത്തിലാക്കി മാറ്റിയതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് എന്ന് എന്റെ സഹോദരങ്ങൾ വിനീതമായി വളരെ താഴ്മയോടുകൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പോ വിനയത്തിന്റെ സൂചിപ്പിക്കാനാണ് അവിടെ പറഞ്ഞത്, അല്ലാതെ മുഖം കുത്തി തറയിൽ വീഴുമെന്നല്ല. നീ അങ്ങനെ മനസ്സിലാക്കി അത് ചെയ്യുന്ന ആളുകൾ ചെയ്തോളൂ, ഒരു തർക്കത്തിനൊന്നും ഞാനില്ല. ഇത് തർക്കിച്ച് ജയിക്കേണ്ടതോ വാദപ്രതിവാദത്തിലൂടെ ജയിക്കേണ്ടതോ ഒന്നുമല്ല. ഇത് പഠനത്തിലൂടെയും തിരിച്ചറിവിലൂടെയും മനസ്സിലാക്കലിലൂടെയും അള്ളാഹുവിന്റെ വചനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി ആ രൂപത്തിൽ മനസ്സിലാക്കി നിരന്തരമായ പഠനത്തിലൂടെ ബോധ്യപ്പെട്ട് അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഇപ്പൊ ആകള്ളതാണല്ലോ, സംവാദത്തിനുണ്ടോ വാദപ്രതിവാദത്തിനുണ്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം. ഇതാണ് ശരി എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർ ഇത് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഒരു തർക്കത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. ഇനി മറ്റൊരായത്തും കൂടി നോക്കുക. അല്ലദീ ഇറാക സൂറത്ത് അശ്വറായിലെ അല്ലദീ 26-ാം അധ്യായം 218-219 വചനങ്ങൾ. അല്ലദീ ഇറാക ഹീന തഖൂമു വ തഖല്ലുബക ഫിസ്സാജിദീൻ. ഇതിന് പാരമ്പര്യവാദികൾ കൊടുത്ത അർത്ഥം നോക്കൂ. അവനാണ് നമസ്കാരത്തിന്, അത് ബ്രാക്കറ്റിലാട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അവനാണ് നമസ്കാരത്തിന്, അത് ബ്രാക്കറ്റ്, നീ നിൽക്കുന്ന സമയം നിന്നെ കാണുന്നവൻ, അത്രേ ഉള്ളൂ. അത് അല്ലതി ഇറാക ഹീന തഖൂമു, അവനാണ് നീ നിൽക്കുമ്പോൾ, നീ സന്നദ്ധനാവുമ്പോൾ, നീ ഒരുങ്ങുമ്പോൾ, ഒരു കാര്യത്തിന് തയ്യാറാകുമ്പോൾ നിന്നെ കാണുന്നവൻ. കുമ്പിടുന്നവരുടെ ഇടയിൽ, ഇട നടുവിലാണ് ബ്രാക്കറ്റിലാണ്, കുമ്പിടുന്നവരുടെ ഇടയിൽ നിന്റെ ചുറ്റു നടത്തവും അവർ കാണുന്നുണ്ട്. അവിടെ സുജൂദിന് കുമ്പിടുക എന്നാണ് പാരമ്പര്യവാക്യം. കുമ്പിടുന്നവരുടെ ഇടയിലൂടെ സുജൂദിന് ഇവിടെ കുമ്പിടാണ്, സാഷ്ടാംഗല്ല. അതാണ് പറയണേ, ചിലയിടത്ത് കുമ്പിട, ചിലയിടത്ത് പ്രണമിക്ക, ചിലയിടത്ത് സുജൂദ് ചെയ്യ, ചിലയിടത്ത് നമിക്ക, പല അർത്ഥമാണ് ഇവിടെ കുമ്പിടുന്നവരുടെ. കാരണം സുജൂദ് ചെയ്യുന്നവരുടെ ഇടയിലൂടെ നടക്കാൻ പറ്റൂല എന്ന് എന്താണോ അറിയില്ല, ഇവിടെ കുമ്പിടുന്നവരുടെ ഇടയിലൂടെ നിന്റെ ചുറ്റി നടത്തവും അവൻ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങളെ തങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ സാമ്പ്രദായിക മതക്കാർ കാണിച്ച താൽപര്യത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വചനം. അവനാണ് നമസ്കാരത്തിന് എന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് പറഞ്ഞത്, ഞാൻ സൂചിപ്പിച്ചാലോ. അത് തന്നെ ഒന്നാമത്തെ അട്ടിമറിയാണ്. കുമ്പിടുന്നവരുടെ ഇടയിലൂടെ എന്തിനാണ് നബി ചുറ്റി നടക്കുന്നത്? സഫ് ശരിയാണോ എന്ന് നോക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴല്ലേ നമ്മൾ പറയണതല്ലേ, അതായത് നമസ്കരിക്കാൻ അങ്ങനെ സഫ് സഫായിട്ട് നിർത്തുമ്പോഴാണ് നേരെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. മറ്റേ ഇവർ പറയുന്ന സാജിദ് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ നിലത്ത് തലകുത്തി നിൽക്കുമ്പോ, സഹാബികളൊക്കെ തലകുത്തി നിൽക്കുമ്പോ, തറയിൽ വെച്ച് നിൽക്കുമ്പോ നബി അവരുടെ ഇടയിലൂടെ നടന്നിട്ട് അപ്പൊ നബിക്ക് നിസ്കരിക്കണ്ടേ? ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ ഈ സുജൂദ് ചെയ്ത് കിടക്കുന്ന ആളുകളുടെ സുജൂദൊക്കെ നേരായിക്കണമെന്ന് നോക്കാൻ വേണ്ടി നബി അവരുടെ ഇടയിലൂടെ നടക്കുകയായിരുന്നു? പ്രവാചകനും നമസ്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വചനം നമസ്കാരത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ പാരമ്പര്യവാദികൾ, സാമ്പ്രദായിക മതക്കാർ, പാരമ്പര്യവാദികളായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരു ഹദീസും കൂടി ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നിസ്കാരത്തിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട്, നമസ്കാരത്തിൽ ചെയ്യുന്ന കാര്യമാണ് ഇത് എന്ന്, ഈ സുജൂദൊക്കെ നിസ്കാരത്തിൽ ചെയ്യുന്ന കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. സുജൂദിന് ഇപ്പൊ ആ അർത്ഥമാണല്ലോ ഇവരുള്ളത്. ആ അർത്ഥത്തിൽ ഇതൊന്ന് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് ഇതിന്റെ കൂടെ ഒരു ഹദീസും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ ഹദീസ് ഒന്ന് നോക്കുക. നബി തിരുമേനി നമസ്കാര സമയം തന്റെ പുറകുവശവും കണ്ടിരുന്നുവെന്ന് നബി വചനമുണ്ട്. ഒരു പാരമ്പര്യ വ്യാഖ്യാനത്തിൽ എഴുതിയ വിശദീകരണം, അത് ഞാൻ വായിക്കണം. ദിവ്യദൃഷ്ടി കൊണ്ടുള്ള ഈ കാഴ്ച തന്റെ അനുയായികളുടെ നമസ്കാരത്തിന്റെ യഥാർത്ഥ രൂപം തിരുമേനിക്ക് കാട്ടിക്കൊടുത്തു. ശാരീരികമായ നബിയുടെ നമസ്കാര ചലനങ്ങളും അതോടൊപ്പം നബിയുടെ ദിവ്യദൃഷ്ടിയുടെ ചലനങ്ങളും എല്ലാം അള്ളാഹു കാണുന്നു എന്ന ആശയം സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നിരകൾ ശരിയാക്കുവിൻ, നിശ്ചയമായും എന്റെ പിൻവശത്തേക്ക് നിശ്ചയമായും എന്റെ പിൻവശത്തേക്ക് നിങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അതാണ് നബിയുടെ ദിവ്യദൃഷ്ടി പോയി വരുന്നതാണ് ആ കാണുന്നത് എന്നാണ് പറഞ്ഞത്. നബിയുടെ പോക്കല്ല, നബിയുടെ ദിവ്യദൃഷ്ടി. നബി സുജൂദ് ചെയ്ത് കിടക്കുമ്പോ പിന്നിലെ സഹാബികളുടെ സുജൂദില് പിന്നെ കടക്കലും മറ്റതൊക്കെ നബിയുടെ ദിവ്യദൃഷ്ടിയോടുകൂടി പുറകു വശത്തേക്ക് കാണുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചനത്തിന്റെ വിശദീകരണം എഴുതിയെടുത്ത് ഈ ഹദീസും ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. മുകളിൽ വിവരിച്ച ഈ വ്യാഖ്യാനം സത്യത്തിൽ സാമ്പ്രദായിക മതക്കാർ ഈ വചനത്തിന്റെ ആശയത്തെ അട്ടിമറിക്കാൻ ചെയ്ത കാര്യമായിട്ടുണ്ട്. പ്രവാചകൻ ആ സമൂഹത്തിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് വേണ്ടി സന്നദ്ധനായി തയ്യാറാവുമ്പോഴും ദൈവീക വചനങ്ങൾക്ക് തങ്ങളെ സമർപ്പിക്കുന്നവരുടെ കാര്യത്തിലുള്ള നബിയുടെ ചുറ്റുനടത്തവും സഞ്ചാരവും അല്ലാഹു കാണുന്നുണ്ട് എന്നാണ് ഈ വചനത്തിലൂടെ പറയുന്നത്. നബി തന്റെ അനുയായികളുടെ കാര്യങ്ങൾ സദാ ജാഗരൂകനായിരിക്കണം, ജാഗരൂകനായി തീരേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരെ എപ്പോഴും നിരീക്ഷണ പരിധിയിൽ നിലനിർത്തണം എന്നാണ് ഈ പറഞ്ഞ ആയത്തിന്റെ താല്പര്യം. ഈ വചനത്തിൽ തന്നെ ഇതേ അധ്യായത്തിൽ തന്നെ 215-ാമത്തെ, ഇത് 218-ാണല്ലോ, 215-ാമത്തെ വചനത്തിൽ എന്ത് പറയണ്ടത്? വഖ്ഫിൽ ജനാഹക്കം, നീ നിന്റെ ചിറകിനെ താഴ്ത്തിക്കൊടുക്കണം, ലിമനിത്തബാക മിനൽ മുഅ്മിനീൻ, നിന്നെ പിൻപറ്റിയ വിശ്വാസികളായ ആളുകൾക്ക് നിന്റെ ചിറകിനെ നീ താഴ്ത്തിക്കൊടുക്കണം. ചിറകെന്ന് കേൾക്കുമ്പോഴത്തേനും ഒരു ചിറകെന്ന് വിശ്വസി പറയും, കാരണം ഇവർക്കൊക്കെ മെറ്റീരിയലായിട്ടാണ്. ചിറകെന്ന് പറഞ്ഞാൽ ചിറക്, കയറെന്ന് പറഞ്ഞാൽ കയർ, വടിയെന്ന് പറഞ്ഞാൽ വടി, ചങ്ങല എന്ന് പറഞ്ഞാൽ ചങ്ങല, പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശം തന്നെ, ബൈത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വീട് തന്നെ. ഇങ്ങനെ ഓരോന്നും പദാർത്ഥപരമായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാവുള്ളൂ. അപ്പൊ നബിക്ക് ചിറകുണ്ടെന്നും വരും പറയും, അതെന്തോ അവരുടെ തർക്കത്തിന് വിളക്കണില്ല. അപ്പൊ പ്രവാചകനെ ചിറക് എന്ന് പറഞ്ഞാൽ അവരോട് ദയയും കാരുണ്യവും പിന്നെ അവർക്ക് നന്മയും ചെയ്തു കൊടുക്കാനാണ് പ്രവാചകനോട് പറയുന്നത്. കൂടെയുള്ള അള്ളാഹുവിന്റെ കൽപ്പനകൾ വഴിപ്പെട്ട് സമർപ്പിച്ച് ജീവിക്കുന്ന വിശ്വാസികളായ നബിയെ പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു വിശദീകരണമാണ് ഇവിടെ ഒന്നുകൂടി പറയുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് കഴിയുന്ന ആളുകൾക്കിടയിലൂടെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവാചകന്റെ സഞ്ചാരവും ചുറ്റിനടത്തവും അതിനുവേണ്ടി പ്രവാചകൻ ചെയ്യുന്ന മുന്നൊരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ അള്ളാഹു മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞ ആയത്തിനർത്ഥം. അതിനെന്ത് ചെയ്തു? ഇത് നമസ്കാരത്തിലാക്കി തീർക്കണം. നമസ്കാരത്തിലാക്കി തീർത്താലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വന്നു. ചിലവരെന്താന്ന് പറഞ്ഞാൽ നബിയുടെ സുജൂതി പോയി വരവ് എന്നാക്കി, തകല്ലുബുക്ക ഫി സുജൂദി എന്നാക്കി, അർത്ഥം നിന്റെ സുജൂതിൽ പോയി വരവ് ഞാൻ കാണുന്നുണ്ട് എന്നാക്കി. ചിലവരങ്ങനെയാണ് സുജൂതിൽ പോയി വരുന്നതിന് എന്താ രണ്ട് സുജൂദിനൊക്കെ തെളിവ് പറയുന്ന ആളുകൾ ചിലത്, നബി സുജൂതിൽ പോയി വരുന്നുണ്ട്. അതാണ് ആയത്തിനെ വരെ മാറ്റിമറിക്കുന്ന രൂപത്തിൽ അർത്ഥം പറഞ്ഞവരുണ്ട്. അതിന് സത്യത്തിൽ തകല്ലുബുക്ക ഫി സുജൂദി എന്ന് പറയും, നീ സുജൂ തകല്ലുബക്ക ഫി സുജൂദി, സുജൂദിലേക്കുള്ള നിന്റെ സഞ്ചാരം. ഇവനതല്ല, സാജിദീങ്ങളുടെ ഇടയിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പറഞ്ഞല്ലോ, നീ നിന്റെ ചിറകിനെ അവർക്ക് താഴ്ത്തിക്കൊടുക്കണമെന്ന് 215-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടാണ് 218-ൽ ഈ പറയുന്ന വചനം. അപ്പോ ആ താഴ്ത്തിക്കൊടുക്കലാണ്, അങ്ങനെ താഴ്ത്തിക്കൊടുക്കുകയും അവർക്ക് കരുണ ചെയ്തു കൊടുക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നിന്റെ രക്ഷിതാവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് പ്രവാചകനെ ഒന്ന് ആശ്വസിപ്പിക്കുകയും പ്രവാചകനെ ഒന്ന് അംഗീകരിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അതിനെന്ത് ചെയ്തു? നമസ്കാരത്തിലുള്ള സുജൂദാക്കി. അങ്ങനെ സുജൂദാക്കിയപ്പോ നബിയുടെ പോക്കുവരവ് എങ്ങനെയെന്ന് പറഞ്ഞപ്പോ അത് നബിയുടെ ശാരീരികമായ പോക്കുവരവല്ല, ദിവ്യദൃഷ്ടിയിലൂടെയുള്ള പോക്കുവരവാണ് എന്നൊക്കെ ആക്കി ഒരുപാട് തെറ്റായ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് അത് നിസ്കാരത്തിൽ കാക്കി മാറ്റി. ഇനി നോക്കൂ, അവരുടെ ദൈവീക വചനങ്ങൾ ജീവിതം സമർപ്പിക്കുകയും അങ്ങനെ ചെയ്ത ആളുകളുടെ കാര്യത്തിലുള്ള പ്രവാചകന്റെ ചുറ്റി നടക്കലും സഞ്ചാരവുമാണ് അള്ളാഹു കാണുന്നത്. ഇവിടെ സാജിദുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് നെറ്റി തറയിൽ മുട്ടിക്കുന്നവർ എന്ന അർത്ഥം നൽകിയപ്പോ ഉണ്ടായ അത് നമസ്കാരത്തിലാണ് എന്ന് അർത്ഥം നൽകിയപ്പോഴുണ്ടായ പ്രയാസങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയാണ് ഈ ഹദീസുകളിലൂടെയും ഇവരുടെ പരിഭാഷകളിലൂടെയും നാം കാണുന്നത്. ഇനി സുജൂദ്, സജദ, സാജിദ്, സുജ്ജദൻ എന്ന് പറഞ്ഞ ആയത്തുകളുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഈ പദം വന്ന ആയത്തുകളിൽ ഖുർആനിൽ ഈ പദം വന്ന വിവിധ ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ ആയത്തുകളിലൊക്കെ ആ വചനങ്ങളിലൊക്കെ ഏതൊരർത്ഥത്തിനാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഹജ്ജിലെ 218 ആയത്ത്, 16 അധ്യായത്തിലെ ആയത്ത്, അശ്വറായിൽ ആയത്ത്, ഇന്നമ യോമിനു ബി ആയാത്തിനല്ലതിന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദൻ എന്നുള്ള ആയത്ത്, വൈദാ കുരിയ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂന എന്നുള്ള ആയത്ത്, ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ നമ്മളിപ്പോ സുജൂദ് വന്നത് പഠിക്കുകയുണ്ടായി. ഇവിടെ എവിടെയെങ്കിലും നെറ്റി തറയിൽ വെക്കുക എന്ന അർത്ഥം പ്രായോഗികമാവുമെന്ന് എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞ തങ്ങളുടെ ജീവിതം സർവാത്മന അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും സമർപ്പിക്കുക, അഹങ്കരിക്കാതെ, അഹങ്കാരം കാണിക്കാതെ, അവന്റെ വചനങ്ങൾക്ക് തങ്ങളുടെ ജീവിതം തന്നെ അഹങ്കരിക്കാതെ, ധിക്കരിക്കാതെ സമർപ്പിക്കുക എന്ന അർത്ഥമാണോ ശരിയാകുക, പ്രായോഗികമാവുക എന്നുള്ളത് എന്റെ ഈ ക്ലാസ് ശ്രവിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ രംഗത്ത് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാം. ഇനി ബാക്കിയുള്ള ആയത്തുകൾ കൂടി നമുക്കൊന്ന് പഠിക്കാം. ഇനി ആദ്യമായിട്ട് അൽ ബക്കറയിൽ ആദ്യം അവിടെ നിന്ന് പോരുകയാണെങ്കിൽ ആദ്യം കാണുന്ന ആയത്ത് ആദമിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ശേഷം പിന്നീട് അല്ലാഹു വേറൊരു സുജൂദ് പറയുന്നത് വൈദഖുൽനദ്ഖുലു ഹാദിഹിൽ ഖറിയത فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. ഇതാണ് നാം പറഞ്ഞ സന്ദർഭവും പാരമ്പര്യ വ്യാഖ്യാനമാണ് വായിക്കുന്നത്. നാം പറഞ്ഞ സന്ദർഭവും ഓർക്കുക. ഈ പട്ടണത്തിൽ കടക്കുകയിൽ, ഏത് പട്ടണത്തിൽ ഒന്നും ചോദിക്കണില്ല, അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്തുനിന്നും സുഭിക്ഷമായി ഭക്ഷിക്കുകയും ചെയ്യുകയും നിങ്ങൾ കുമ്പിട്ടുകൊണ്ട് വാതിൽ കടക്കുകയും ഉദ്ഖുലുൽ ബാബ സുജ്ജദൻ, നിങ്ങൾ കുമ്പിട്ടുകൊണ്ട്, കുമ്പിടുന്നവരായിക്കൊണ്ട് എന്ന് പറയണേലും കുഴപ്പമില്ല, സുജ്ജദൻ എന്നാണ്, നിങ്ങൾ കുമ്പിട്ടുകൊണ്ട് വാതിൽ കടക്കുകയും പക്ഷാതാപം പറയുകയും ചെയ്യുകയും. ഒക്കോലു ഹിത്തത്തുന്നില്ലാണ് ഒരു പക്ഷാതാപം പറയാൻ, നമുക്കിവിടെ സുജൂദ് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഈ ആയത്തിലെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കാൻ നിന്നാൽ ഈ ആയത്തന്നെ വിശദീകരിക്കേണ്ടി വരും ഈ ക്ലാസ് കഴിയുന്ന സമയം വരെ. നമ്മളിവിടെ ഉദ്ഖുലുൽ ബാബ സുജ്ജദ എന്നുള്ള ആ ഭാഗം മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. നിങ്ങളുടെ തെറ്റുകളെ നാം നിങ്ങൾക്ക് പുറത്തു തരും, എങ്ങനെ? കുമ്പിട്ടുകൊണ്ട് വാതിൽ കടന്നാൽ. നന്മ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയാണ് പ്രതിഫലം, അല്ല, നന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം നാം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഇവിടെ മൂസാ നബി തന്റെ ജനതയ്ക്ക് ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത് എന്നാണ് ഇപ്പൊ പറയപ്പെടുന്ന വ്യാഖ്യാനം. ആ വ്യാഖ്യാനം അങ്ങനെ തന്നെ എടുത്തുകൊണ്ടാണ് പേനോട് വിശദീകരിക്കുന്നത്. ഇവിടെ ഗ്രാമം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, അൽക്കറിയത്ത് ഈ ഗ്രാമം എന്ന് പറയുന്നത് കൊണ്ട് ഏതാണ് ആ ഗ്രാമം, ഖുർആൻ പറഞ്ഞ ഗ്രാമം ഏതാണെന്നോ, ഏത് കവാടമാണ് അൽബാബ്, ഈ പ്രത്യേകമായ ആ ബാബ് അത് ഏത് ബാബാണെന്നോ, ഏത് വാതിലാണ് കവാടമാണ് പ്രവേശിക്കേണ്ടതെന്നോ, അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നടത്തേണ്ട പ്രഖ്യാപനം എന്താണെന്നോ, വഖൂലു ഹിത്തത്തുൻ, പ്രഖ്യാപനം എന്താണെന്നോ ഒന്നും ഇവിടെ ഇപ്പോ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. സാമ്പ്രദായിക മതക്കാരുടെ വ്യാഖ്യാനം തന്നെ ഇവിടെ എടുത്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. അവരുടെ വ്യാഖ്യാന പ്രകാരം സുജൂദ് ചെയ്യുക എന്നത് നിലത്ത് നെറ്റി മുട്ടിക്കുന്ന ഇന്നത്തെ രീതിയാണെങ്കിൽ സുജൂദ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കവാടം കടക്കുക എന്നാണ് നമുക്ക് ചോദിക്കാൻ. അതിനാണ് നെറ്റ് നിലത്ത് കുത്തിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുമ്പിട്ടുകൊണ്ട് കിടക്കുക. എന്തൊക്കെയാണ് ഈ അട്ടിമുറികൾ, എനിക്ക് വയ്യ സഹോദരങ്ങളെ, അള്ളാഹിന്റെ ഖുർആനല്ലേ ഈ കാട്ടുന്നത്. പടച്ചതമ്പുരാന്റെ ഗ്രന്ഥത്തിനെയാണല്ലോ ഈ കാണിക്കുന്നത്. സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നിലത്ത് നെറ്റി തറയിൽ വെച്ചുകൊണ്ട് അങ്ങനെ നെറ്റിങ്ങനെയാണ് വരതിക്കൊണ്ട് കിടക്കുക എന്ന് വിശദീകരിക്കാൻ അവിടെ അപ്രായോഗികമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എല്ലാവരും കുമ്പിട്ടിട്ട് ഇങ്ങനെ പോകുക വാതിൽ. കാരണം തലമുട്ടണീനായിരിക്കും, വലിയ പൊക്കല്ലാത്ത വാതിലായിരിക്കും. ചിലപ്പോൾ ഒരു പറയണ മിസറിൽ കാണില്ല, അവിടേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ അവിടേക്കുള്ള പ്രവേശന കവാടം വലിയ പൊക്കുണ്ടാവില്ല, അതുകൊണ്ട് എല്ലാവരും കുമ്പിട്ട് കിടക്കുക എന്നായിരിക്കും. അവിടെ ചെന്നിട്ട് എല്ലാവരും ഹിത്തത്തും ഹിത്തത്തും എന്ന് പറയാം, പാപമോചനം 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 എന്ന് പറഞ്ഞ് നടന്നോളിയും. എന്നാ അള്ളാഹു നിങ്ങളെ പാപങ്ങളൊക്കെ പുറത്തു തരും, അങ്ങനെയാണ് നിങ്ങൾ നന്മ ചെയ്യുന്ന കാര്യങ്ങളാണിത്, അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഏതൊക്കെയാണ്. അവിടെ പോയിട്ട് ഇഷ്ടം പോലെ തിന്നുക, അവിടെയൊക്കെ കിടക്കുമ്പോ കുമ്പിട്ട് കിടക്കുക, പാപം പൊറുക്കണേ പാപം പൊറുക്കണേ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞു നടക്കുക, എന്നാൽ എല്ലാ പാപങ്ങളും പുറത്തു തരാം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഇഹ്സാൻ, അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കും. എത്ര എളുപ്പമാണ്, എത്ര നിസ്സാരമായൊരു വ്യാഖ്യാനാണ്. അതുകൊണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ കുമ്പിട്ട് കിടക്കുക എന്നുള്ള കാര്യം മാത്രമേ ഞാൻ വിശദീകരിക്കൂ. അതുകൊണ്ടാണ് ഇവർ ചില വചനങ്ങളിൽ കുമ്പിട്ടുകൊണ്ട് എന്നും ചില വചനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും ശരിയാവില്ല, അപ്പൊ അവിടെ കുമ്പിട്ട് എന്നാക്കി, ചില വചനങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എന്നാക്കി, മറ്റു ചില വചനങ്ങളിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് എന്നാക്കി, വേറെ ചില വചനങ്ങളിൽ സുജൂദ് ചെയ്തുകൊണ്ട് എന്ന് അറബിയിൽ തന്നെ നിലനിർത്തി. ഈ വചനത്തിന് ചില ആളുകൾ പറഞ്ഞിരിക്കണേ ഏതോ ഒരു പള്ളി അടുത്തുണ്ട് അവിടെ പോയി സുജൂദ് ചെയ്ത് വന്നിട്ട് ഈ കവാടം കിടക്കാനാക്കി. ഈ ഹാല്, ഇവിടുത്തെ അയാൾ ആ ക്രിയ ചെയ്യുമ്പോ അവർ അയാളുടെ അവരുടെ അവസ്ഥ, അതാണ് സുജ്ജതൻ, അവരുടെ അവസ്ഥ മാറ്റി വേറെ എവിടെയോ പോയി സുജൂദ് ചെയ്തു വരും. കിടക്കുമ്പോ നിന്നിട്ട് പിന്നെ നേരെ നിന്നിടിങ്ങനെ തന്നെ കിടക്കുക, സ്റ്റഡി ആയിട്ട് തന്നെ കിടക്കുക. പക്ഷെ ഈ സുജൂദ് ചെയ്തുകൊണ്ട് നല്ലത് വേറെ എവിടെയോ ഒരു പള്ളി പോയി രണ്ടരക്കാലത്ത് എത്രയോ നിസ്കരിച്ച് കുമ്പിട്ട് സുജൂദ് ചെയ്ത് നിസ്കരിച്ച് വന്നിട്ട് ഈ പള്ളി ഗേറ്റ് കിടക്കുക. അങ്ങനെ ചിലര് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ അങ്ങനെയും ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ സുജ്ജതൻ എന്ന് പറയുമ്പോൾ അവർ ആ പ്രവാതിൽ ആ കവാടം കിടക്കുമ്പോൾ അവരുടെ അവസ്ഥയെ മാറ്റി, ആ സുജ്ജതൻ എന്നുള്ള അവരുടെ ഹാലിനെ മാറ്റി, അത് ആ വാതിൽ കിടക്കുമ്പോഴാണ് അവർ സുജൂദിലാകേണ്ടത്. അത് വേറെ എപ്പോഴയോ സുജൂദിലായി പിന്നെ വാതിൽ എങ്ങനെയും കിടക്കാനുള്ള ആ രൂപത്തിൽ വ്യാഖ്യാനം. ഇതിന് കുറച്ചൊരു മെച്ചപ്പെട്ടൊരു വ്യാഖ്യാനം നൽകിയ ചില പണ്ഡിതന്മാരുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മൾ പറയുന്ന പറഞ്ഞല്ല അവിടുത്തെ ഗ്രാമം വിശദീകരിക്കുന്നുണ്ട്, അവിടെ പ്രവേശിക്കേണ്ട കവാടം എന്താന്ന് പറയണ്ടേ, അവിടെ കടന്ന് കവാടം കടന്നിട്ട് അവർ പ്രഖ്യാപിക്കേണ്ടത് എന്ത്, ഹിത്തത്താണ് അവർ പ്രഖ്യാപിക്കേണ്ടത് എന്ന് പറയുന്നത്. അവിടെ ആ കവാടത്തിലേക്ക് ആ ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് അവർ കഴിക്കാൻ പറയുന്ന ഭക്ഷണ സാധനങ്ങളുണ്ട്, അതെന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോൾ സാമ്പ്രദായിക വ്യാഖ്യാതാക്കൾ പറഞ്ഞതിനേക്കാളും ഒരു അല്പം മെച്ചപ്പെട്ട ഒരു വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതെന്താന്ന് പറഞ്ഞാല് ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രദേശത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥകളെ അനുസരിച്ച്, അതാണ് സുജ്ജത, അത് പിന്നെയും തെറ്റില്ല, ആ പ്രദേശത്തേക്ക് പ്രവേശിക്കാനുള്ള വ്യവസ്ഥകളെ, ആ പ്രദേശത്ത് നമ്മളിപ്പോ ഒരു രാജ്യത്തേക്ക് കടക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരുപാട് വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ടാവും. ആ വ്യവസ്ഥകൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് കൊണ്ടായിരിക്കണം അവിടേക്ക് പ്രവേശിക്കേണ്ടത് എന്ന രൂപത്തിൽ വിശദിക്കുക. അത് അല്പം തെറ്റില്ലാത്ത ഒരു വ്യാഖ്യാനമാണ്. ഇന്ന് പല വികസിത രാജ്യങ്ങളും തങ്ങളുടെ പൌരന്മാർക്ക് അവർ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മുടെ രാജ്യത്തൊന്നുമില്ല, പല വികസിത രാജ്യങ്ങളും ആളുകള് ആ രാജ്യത്തെ പൗരന്മാർക്ക് ആ പൗരന്മാർ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിലെ നിയമങ്ങൾ പഠിപ്പിക്കുകയും അതനുസരിക്കേണ്ടതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യാറുണ്ട്. ആ കാര്യമാണ് ഈ വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നത് എന്നാണ് ഇതിൽ ഒരു മെച്ചപ്പെട്ട ഒരു വ്യാഖ്യാനം പറയുന്നു. നമുക്ക് അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി ആ ആയത്തുകൾ വിശദീകരിക്കാനുണ്ട്, അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നു. ഇവിടെ സുജൂദ് ചെയ്തുകൊണ്ട് ഇവർ പറയുന്ന നെറ്റി തറയിൽ വെച്ചുകൊണ്ട് എങ്ങനെ കവാടം കിടക്കുമെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അത് കഴിയില്ല എന്ന് ഇവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് കുമ്പിട്ടുകൊണ്ട് കവാടം കിടക്കുക എന്ന് ഇവർ എഴുതാനുള്ള കാരണവും. ഇനി നമുക്ക് ആദമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്ന സുജൂദ് കൂടി സുജൂദ് പരിശോധിക്കാം. പരമകാരുണികനായ അല്ലാഹു പറയുന്നു, അള്ളാഹുവിന് വഴങ്ങി വഴങ്ങി സമർപ്പിക്കുക, സർവാത്മന സമർപ്പിക്കുക, അഹങ്കരിക്കുക. അതാണ് അഭാവസ്ഥക്ക് പറഞ്ഞത്. ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അവർ പ്രണമിച്ചു. ഇബിലീസ് ഒഴികെ ഇത് പാരമ്പര്യ വ്യാഖ്യാനം. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽപ്പെട്ടവനായിരുന്നു. അപ്പൊ നോക്കൂ, ഇബിലീസ് സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിച്ചു. ഇബിലീസ് എന്താണ്? അഹംഭാവം നടിക്കുകയും വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്യും ഒരു കാര്യത്തിനനുസരിക്കുക. എന്നാ മറ്റുള്ളവരെന്താ ചെയ്തത്? മറ്റുള്ളവരെ സുജൂദ് ചെയ്തു. അപ്പോ ഇവിടെ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു എന്നാൽ നീ നോക്കൂ, പാരമ്പര്യ സാമ്പ്രദായിക മതക്കാരുടെ സുജൂദ് നോക്കുക, നെറ്റി തറയിൽ മുട്ടിക്കുക. ഇവിടെ മലക്കുകൾ സുജൂദ് ചെയ്തല്ലോ. അപ്പൊ എന്താ മലക്കുകളൊക്കെ ചെയ്തത്? നെറ്റി തറയിൽ മുട്ടിച്ചു. അതുകൊണ്ടാണ് ബലൻ ചെയ്തിരിക്കുന്നത് പ്രണമിച്ചു എന്ന. അവിടെ പ്രണമിക്കലായി, കാരണം മലക്കുകളുടെ സുജൂദ് ഇതല്ല എന്നൊരിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, വിശ്വാസികളുടെ സുജൂദ് പറഞ്ഞു, വൃക്ഷലതാദികളുടെ സുജൂദ് പറഞ്ഞു, ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളുടെയും ആകാശഭൂമിയിലെ സർവ്വ വസ്തുക്കളുടെയും മലക്കുകളെയും മൂസാനബിയുടെ കാലത്തെയും സുജൂദ് ഒക്കെ പറഞ്ഞു. ഇവിടെ ഒക്കെ എല്ലാതും പറയുന്നുണ്ട്. എന്റെ സഹോദരങ്ങൾ ഓരോ ആയത്തുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇനി മലക്കുകളെ സുജൂദ, മലക്കുകൾ പ്രണമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സാഷ്ടാംഗം ചെയ്തു എന്ന് എഴുതാൻ ഇവർക്ക് പ്രയാസമാണ്. കാരണം മലക്കുകൾ ഏഴ് അവയവങ്ങൾ നിലത്ത് കുത്തിക്കൊണ്ടുള്ള ഇന്ന് ഈ പറയുന്ന ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്ത സുജൂദാണെന്ന് ഇവർക്ക് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്കറിയാം. അതുകൊണ്ടാണ് മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട താൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനെ എങ്ങനെ സുജൂദ് ചെയ്യും എന്നായിരുന്നു ഇബ്ലീസിന്റെ ചിന്ത എന്നാണ് നമ്മളിന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരുന്നത്. മനുഷ്യരെ പോലെ രൂപമോ ആകൃതിയോ ഘടനയോ ഉള്ള ഒരു മൂർത്ത വസ്തുവല്ല മലക്കുകൾ, ഇബ്ലീസും പിശാചുമൊക്കെ എന്നാണല്ലോ സാമ്പ്രദായിക മതക്കാർ പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ മനുഷ്യരെ പോലെ നിശ്ചിത അവയവങ്ങൾ ഈ മലക്കുകൾക്കോ പിശാചിനോ ഇബ്ലീസിനോ ഇല്ല എന്നാണ് നമുക്കറിയാം. അവയവഘടനയോടുകൂടിയ മനുഷ്യനോട് അവന്റെ നിശ്ചിതമായ അവയവങ്ങൾ ഉദാഹരണത്തിന് നെറ്റിത്തടം നിലത്ത് മുട്ടിക്കുന്നതിലൂടെ സുജൂദ് ചെയ്യാനാകുമെന്ന ഒരു വാദത്തിനു വേണ്ടി ഇപ്പൊ നമുക്ക് സമ്മതിച്ചാൽ തന്നെ ഈ അവയവഘടനയൊന്നുമില്ലാത്ത അമൂർത്തമായ മലക്കുകളും ഷെയ്ത്താനും ഇബിലീസുമൊക്കെ അവയുടെ ഏത് ഭാഗം മുട്ടിച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യുക എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. സുജൂദ് എന്ന പ്രക്രിയ ഇന്ന് നടത്തുന്ന രീതിയിൽ നടത്തണമെങ്കിൽ കൈപ്പത്തി, നെറ്റിത്തടം, കാൽമുട്ടുകൾ, കാൽവിരലുകൾ തുടങ്ങിയവയൊക്കെ വേണമല്ലോ. അമൂർത്തമായ ഒരു വസ്തുവിന് എങ്ങനെയാണ് ഇത്തരം അവയവങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കാൻ കഴിയുക? അമൂർത്തമായ വസ്തുക്കൾ ദൈവത്തിന്റെ ആജ്ഞകൾക്ക് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒരു സൃഷ്ടാവിന് അവന്റെ സൃഷ്ടി സ്വയം സമർപ്പിക്കുക എന്നാൽ, അല്ലെങ്കിൽ സുജൂദ് ചെയ്യുക എന്നാൽ, സൃഷ്ടി അതിന്റെ ഏതാനും അവയവങ്ങൾ ഒരു പ്രത്യേകമായ രീതിയിൽ എവിടെയെങ്കിലും തൊടുകയോ സ്പർശിക്കുകയോ ചെയ്യുകയാണ് എന്ന് എങ്ങനെ നമുക്ക് അതിന്റെ അർത്ഥം അതാണെന്ന് എങ്ങനെ മനസ്സിലാവും? അങ്ങനെ സ്പർശിച്ചതുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിനുള്ള സമർപ്പണമാവുക? ആ സൃഷ്ടി തന്റെ ചിന്താശേഷിയിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ ദൈവത്തിന് കീഴ്പ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെട്ടതിന്റെ ഫലമായി അവന്റെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും ദൈവേച്ഛക്കനുസൃതമായും ദൈവത്തിന്റെ ആജ്ഞകൾക്കനുസൃതമായും ക്രമീകരിക്കുന്നതിലൂടെയും അനുസരിക്കുന്നതിലൂടെയും മാത്രമേ അള്ളാഹുവിനുള്ള ദൈവത്തിനുള്ള സാഷ്ടാംഗമാവുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ. ഒന്നുകൂടി പറയാം, ഒരു സൃഷ്ടി തന്റെ ചിന്താശേഷിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തന്റെ സൃഷ്ടാവിന് കീഴ്പ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെട്ടതിന്റെ ഫലമായി അവന്റെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും ദൈവത്തിന്റെ ഇച്ഛക്കനുസൃതമായും ദൈവത്തിന്റെ ആജ്ഞകൾക്ക് കൽപ്പനകൾക്കനുസൃതമായും ക്രമീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ അള്ളാഹുവിനുള്ള സാഷ്ടാംഗമാവുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ മലക്കുകളുടെ സുജൂദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാനുണ്ട്.
സൂലിംഗേ ദീ